sing them over again to me, wonderful words of life. Let me more of thy beauty see, wonderful words of life. Words of life and beauty, teach me faith and duty. Beautiful words, wonderful words, wonderful words of love. Beautiful words, wonderful words, wonderful words. Let's sing together. Sing them over again to me, wonderful words of life. Let me more of thy beauty see, wonderful words of life. Words of love, beauty, teach me faith and duty. Beautiful words, wonderful, wonderful words of life. Beautiful words, wonderful words, wonderful words of life. Can we bow our heads before the Lord this night? Heavenly Father, Lord, we thank you for this beautiful time that you have brought us in your presence, O Father, Lord. We thank you for your word. Lord, the words that you speak are so beautiful. They are so wonderful. They are so apt for our daily living. This evening, as we are seated before your word, I pray that give us a reverence that we may sit in your presence in fear, and help us our ears to be open, Father, Lord, as we hear the word. I pray that let me a blessing in our lives. Bless us together. In Jesus' name I pray. Amen. Amen. It's wonderful to be here tonight in this loving home. And on occasion of the fasting prayer tonight, I want to bring a short word to all of you. I know we all know the word. And when I say the text, I know some of you can jump up and say a better message than I'm giving. I'm sure about that. You all are very well, you're very well educated in the word of God. But tonight, I believe that God has a word for us. And I was led to a thought about the Bible or the word of God to be used in our prayers. Many times when we pray from our own words. We pray things that we think are right. We pray words that come into our mind. Sometimes we pray even without thinking. Usually when we get our car out, we go somewhere. We have a habit of praying. And some of us, I won't say the name, pray wrong prayers. They think that we are going somewhere else. We pray and then, oops, I made that mistake. You know, we pray like prayers without thinking and without understanding. But you know, the Bible, God gives to us to use as a manual even for prayer. So tonight, for a few minutes, I want to speak about praying the Word of God. I hope you all have got your Bibles with you. If not, pick up your cell phone or whatever the Bibles are, because I'll be using some references. Make sure that you follow with me through the Word. Praise the Lord. The Bible is a prayer book. As much as you read it, you can pray the words of the Bible. Deva vajanam nu parnjale nammada prarthanaykku namukku upayogikkan okkuna oru vajanam aa devathinte vajanam. God's word can be used for us to pray to God, because it offers perspectives on God, on how to pray and what to pray for. Many times we are in a particular situation. We can look into the word and understand that there has been people who have gone through the same situation, and we can pray the words that are connected with our situation. And that is the way many times God wants us to pray. We also, when we pray the words of the Bible, we get closer to God in performing His will, because this is the word of God. Devathinte vajanam vannal devathinte vaaki vaayinu vanna shabdama. The word of God is living and powerful. When we take the word of God in our prayers, God truly listens to us, because we are quoting Him back to Him. Many times when we pray, sometimes we don't even use what God has told us. But the Bible is replete with many examples about people who prayed from God's word. So tonight, for a short meditation, I wanted us to all turn to the Gospel of John, Yohannanda Suvisesham. Adinte 14th adhyayam, John's Gospel, chapter 14. We are going to look at a few verses as an introduction, as I am going into the topic of why and how we ought to pray the word of God. Deva vajanam എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ഐ എം ഗോയിങ് ടു ലേ എ ഫൗണ്ടേഷൻ ഓൺ ദാറ്റ് ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ആർ ലിസ്ണിംഗ് ആൻഡ് യു ഓൾ വിൽ പേ അറ്റൻഷൻ. ജോൺസ് ചാപ്റ്റർ 14, 15 ആൻഡ് 16 ആർ ത്രീ chapters which are called the red letter chapters. Before Jesus departed from the world that previous night, he spoke these verses to his disciples. They are very, very important verses because he is laying a foundation to the disciples about the future. He says, I am going away. I will be crucified. I am going away, but don't be worried. Don't worry about that. I am going to send you a comforter, the Holy Spirit. And as he is laying it down, he comes to the aspect of prayer, and that is the passage that we are reading here. John's Gospel chapter 14. Jesus makes a profound statement here. I don't know how many of us have thought about this word that Jesus has spoken. John's Gospel chapter 14 verse 12 says, more assuredly or truly, truly, or I tell you the truth, or whatever the word you can use, most assuredly I say to you, he who believes in me, the works that I do, he will do also, and greater works than these he will do, because I am going to the Father. Verse number 13 says, and whatever you ask in my name, that I will do, that the Father may be glorified in the Son. And verse number 14 says, if you ask anything in my name, I will do it. Many times I've heard people quoting verse number 14 and saying, if you ask anything in my name, I will do it. Lord, you said that I'm asking for me to win the lottery. Or Lord, I need that red car. Lord, I'm asking it in your name. But I'm telling you, that is not the way this word has been told. Many times we pull out words from the Bible and we quote it and think that that is correct. But all the time we need to look at the context of how and why Jesus spoke this verse. So when you look at verse number 12, this is the plan of Jesus for us, that we will do a greater ministry than what Jesus did. When Jesus was doing his ministry for 3.5 years, we know his ministry was great. He raised the dead. He opened the blind eyes. He healed the lame man. He touched the woman with the issue of blood. He raised Lazarus from the dead. He broke loaves and fishes, fed 5,000 people, 4,000 people. He calmed the sea. He did great miracles. His word, the preaching of God's word through Jesus, was powerful. But then Jesus is telling us a promise that if you believe in me, the works that I do, you will also do it. Not only that, you will do greater works than what I do. You know, this is the plan of Jesus for us. How many of you believe that? Hallelujah. Many of us, we don't even think that there are miracles that can happen this day. But I'm telling you, this is the word of Jesus. This is not anybody else who said. Jesus said, you can do the works that I have done. Not only that, you can do greater works than what I have done. Which means that he is elevating us to a level that is beyond what he could do. And truly, the disciples of Jesus did greater work than Jesus. I'm telling you, Jesus, when he walked on the way, his shadow would never heal anybody. But we know that when Peter would walk, his shadow would heal the people who were sick. When Jesus was there, you know, he never healed people with the handkerchiefs that was coming out. But Paul's case, people got healed by handkerchiefs that they would bring to him. So his disciples did greater works. But today when we come to our day and time, the question that we can ask is, are we able to do greater works for the Lord? Hallelujah. Hallelujah. So the plan of Jesus, number one, is that we will do a greater ministry than Jesus. Number two, in verse number 13, it says, why should Jesus answer our prayers? Can you look in your Bibles? What is the answer for that? Why should Jesus answer our prayers? What is written there in verse number 13? Anybody can tell me? So that my Father will be glorified in the Son. You know, when Jesus will answer our prayers, the objective is that God will be glorified in Jesus. That is the purpose of Jesus answering our prayers. But then we are, then after that, after he says that he is giving us a promise, if we are praying and asking anything in his name, he will do it for us. You know, these days, many times when we are praying, one of the things that we should understand is that God wants us to do greater works in our ministry. We are called to a higher calling by God. God wants us to do greater things for the glory of God. We are not to be just an ordinary person drifting through life and through every week. God wants to use us because that is the power of the Holy Spirit that God gives in our lives. Amen. Hallelujah.
Hallelujah.
The same way the Holy Spirit was overpowering on Jesus, the same Spirit God has promised and He is giving to us so that we can do greater miracles for the glory of God. Now let me tell you, not all the prayers will be answered. The Bible is very clear. Therefore, for our prayers to be answered, there are certain things that we should do. Number one is that we should keep the commandments of God. Nammal devathinte kalpana pramanikanam. We should keep God's commandment for Him to answer our prayers. Look to John's Gospel 14, the next verse, verse number 15. Jesus says, if you love me, keep my commandments. I will also draw your attention to 1 John chapter 3. Onnu Yohannan, adinte moonamte adhyayam. Adinte 21um 22um vaikkumos. Can somebody read in English, please? If you have your English Bible. 1 John chapter 3. Verse 21 and 22. Anybody got it? Go ahead.
Dear friends, if our conscience doesn't condemn us, we have confidence before God.
Yes.
And can receive whatever we ask from Him because we keep His commands and do what is pleasing in His sight.
Whatever we ask of Him, we receive it because, why? What is the answer? Because we keep His commandment. Jesus will answer our prayers when we keep His commandments. If we are disobedient to the commandment of God, if we are disobedient to the plan of God,
yes,
don't expect God to answer your prayers.
Hallelujah.
Many times you say, Lord, why is my prayers not answered? God will look at you and say, are you keeping my commandments that I told you?
Amen.
And we have to give an answer to God about that. Jesus said in here, if you love me, keep my commandments. We show that we love God by obeying His commandments. So number one is we should keep the commandments of God. Number two, and this is a very important reason, is that we should abide in Christ and His word should abide in us. If we do that, God will answer our prayers. Look to John's Gospel chapter 15. John's Gospel chapter 15. And verse number 7, which is actually the same page, you don't have to turn it around. John's Gospel 15, verse number 7, what it says, if you abide in me, and my words abide in you. It's a dual process. We need to abide in Jesus, and we need to allow His word to abide in us. Which means we need to hide His word in our heart.
Hallelujah.
If those two things happen, it says, what does it say? You will ask what you desire and it will be done to you. നമ്മൾ എന്തൊക്കെ യാചിക്കുന്നു ദൈവമായ യാചനയ്ക്ക് ഉത്തരം തരുന്ന എപ്പോഴാ നമ്മൾ ക്രിസ്തുവിൽ വസിക്കുകയും ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം. That is a clause for us to receive answers of our prayers.
Amen.
We need to abide in Christ. Just like a branch is abiding to the vine, we need to abide in Christ. And we need to let the word of God abide in our hearts. And that is when it says, ask what you desire and it will be done to you.
Amen.
The third thing is, which is also very important, I'll give you one more reason. We should pray according to His will. When we abide in Christ, we will only pray according to His will because His word is abiding in our hearts. When God's word is abiding in our hearts, our prayers, our desires will be in line with God's desires and His plan for us.
Amen.
Hallelujah.
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 How can we pray the prayers that God wants to hear? When we abide in Christ.
Yes.
And His word abides in our heart.
Amen.
Hallelujah.
Hallelujah.
Then we will not have any more selfish desires. Our desires will line up with God's desires for us. You know, as a Heavenly Father, He has certain things that He wants from you. He desires from you. I know as an earthly father, I desire something from my children. It is very natural. You ask any of the fathers seated here, do you have any desires for your children? Every father will say, yes, I have a desire for my child, for my son, and for my daughter. This is exactly what it says here. Turn with me to 1 John chapter 5. Only on an anjamte adhyayam. This is another very familiar verse. Verses 14 and 15. The key to unlock how God is going to answer our prayers is given here. 1 John chapter 5, verses 14 and 15. Now it says now here like this. Can you read it, Levin?
Now this is the confidence we have before Him.
Yes.
Whenever we ask anything according to His will, He hears us.
Hold on. Whenever we ask anything according to His will. ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം നമ്മൾ എന്തെങ്കിലും യാചിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. വേഴ്സ് നമ്പർ 15. What does it say?
And if we know that He hears whatever we ask, we know that we have heard, we have what we have asked Him for.
We know that we have the petitions that we have asked of Him. You know, these two verses says very clearly that we need to ask according to the will of God. Now, the question comes here, how do we know the will of God? ദൈവത്തിന്റെ ഹിതം നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? That's a good question. And the answer for that is, God's will is revealed through God's word.
Hallelujah.
How many of you agree with me?
Yes.
ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. To know the will of God, we need to understand what God's word is speaking to us on that context.
Amen.
So to pray the prayers that God desires, we should pray the word of God. ദൈവത്തിന്റെ വചനം നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന ഒരു ഒരു രീതി ഒന്ന് മാറ്റണം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനമെടുത്ത് ദൈവത്തിന്റെ വചനം നമ്മൾ ദൈവത്തോട് കോട്ട് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഗോഡ് ഈസ് വെൽ പ്ലീസ്ഡ് വിത്ത് അസ്. When you go to a judicial court, see a lawyer who is defending a case, അതും ഇതും ചുമ്മാതെ ഒരു ലോയർ പറയത്തില്ല. He will say, the penal code number so and so, with that judgment of that person, so shows this, so you have to basically agree to what I'm saying. There is a backup document that they will all refer to. നമ്മുടെ ദൈവത്തിന് മുമ്പാകെ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബാക്കപ്പ് ഡോക്യുമെന്റ് എന്തുവാ? ദൈവത്തിന്റെ വചനമാ. We need to quote the word of God and say, Lord, in your word you have said like this. You have answered it for that person. I want you to answer the prayer for me also.
Hallelujah.
So, the next question that comes about is that, why should we pray the word of God? നമ്മൾ എന്തിനാണ് ദൈവത്തിന്റെ വചനം പ്രാർത്ഥിക്കേണ്ടത്? Turn with me to the book of Romans. Romans chapter 8. റോമറിന്റെ എട്ടാമത്തെ അധ്യായം, അതിന്റെ 26-ാമത്തെ വാക്യം. Romans 8:26. അവിടെ എന്തോ പറയുന്നത്? 8:26.
Likewise, the Spirit also helps in our weakness.
Yes.
We do not know what we should pray.
Okay, brother, just stop there. This is a categorical statement from the Word of God. ദൈവത്തിന്റെ വചനം ഒരു സ്റ്റേറ്റ്മെന്റ് ആധികാരികമായിട്ട് പറയുന്നത് എന്തുവാ? നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എന്തുവെന്ന് നമുക്ക് അറിയത്തില്ല. Let me tell you, even if you are having experience of 30, 40 years, The word of God tells you, we do not know how we to pray for. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടിയെന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെന്താ എഴുതിയിരിക്കുന്നത്? പ്ലീസ് റീഡ് കണ്ടിന്യൂ ഇറ്റ്. But the Spirit,
for we do not know what we should pray for as we ought,
yeah.
But the Spirit himself makes intercession for us with groanings which cannot be uttered.
See, the Lord's Holy Spirit will help us to pray the thoughts of God back to him, because we do not know how to pray for. The word of God is revealed when the Holy Spirit helps us to pray, and when we pray, we are praying God's word back to him. You know, many times when we are praying, there is an enemy that is trying to stop our prayers. How many of you know that? Whenever you pray, there is an enemy force that's trying to block your prayers. In the case of Daniel, we know in Daniel chapter 10, when Daniel prayed, his prayer was delayed by Satan for more than 21 days. Daniel chapter 10 verses 12 and 13 tells us, Daniel was a righteous man, but when he prayed, his prayer was hindered by the forces that worked against him. Many times when we pray, Satan is trying to force that our prayers do not reach the presence of God. When Satan comes, what is the way that we can fight against Satan? Can anybody tell me? How can we fight against Satan? What is the weapon that God has given us to fight the enemy? The word of God.
Amen.
The word of God is the weapon that God has given us to fight the enemy. I'll give you an example. When Satan approached Jesus in the temptation after he fasted for 40 days and 40 nights, what did Jesus use to fight against Satan? What did he use? The word of God.
Amen.
He didn't use anything else. He didn't say, Satan, I rebuke you. He didn't say he rebuked Satan. All he said was that it is written. It is written. And he was quoting Deuteronomy chapter 8. Three verses he quoted back to Satan, and Satan could not continue with the temptation. Whenever we have to put down the enemy, we need to have God's word that we are quoting in our prayers. And God's word is the only offensive weapon that is given to us. If you know the God's armor, the spiritual armor that we have in Ephesians chapter 6, we know that the sword of the Spirit is the word of God. That is the only offensive weapon that God has given to us.
Hallelujah.
Tonight I want to tell you, brothers and sisters, when you are praying, make sure that you are praying God's word. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഉരുവിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിന് മുമ്പാകെ. And God will answer our prayers when we pray in that way. So let's come back to the question is, we need to know how to pray. ശിഷ്യന്മാർ കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, കർത്താവേ ഞങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണേ അല്ലേ, അങ്ങനല്ലേ പറഞ്ഞേ? I was just checking. Somebody was nodding also. Yes. The preachings of Jesus were extraordinary, let me tell you. പക്ഷെ ഒരിക്കലും ശിഷ്യന്മാർ കർത്താവിന്റെ അടുത്ത് പറഞ്ഞില്ല, കർത്താവെ ഞങ്ങളെ ഒന്ന് പ്രസംഗിക്കാൻ പഠിപ്പിക്കണമേ, കർത്താവെ ലോർഡ് യു ടീച്ച് അസ് ഹൗ ടു ഡു ദ മിറക്കിൾസ്. They never requested Jesus for anything else. The only thing they requested Jesus was, Lord, teach us to pray. You know why? അവര് കർത്താവ് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും കാണുമായിരുന്നു. They used to see Jesus praying to God, and they were fascinated by the way he would pray. അങ്ങനെ ശിഷ്യന്മാർ കർത്താവിന്റെ അടുത്ത് വന്നത്, ലൂക്ക് ചാപ്റ്റർ 11, ലൂക്കോസ് 11:1 ഒന്നില്ല, ശിഷ്യന്മാർ കർത്താവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കർത്താവെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കണമേ. നമ്മൾ ആ വചനം നോക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. We know as the Lord's Prayer. I just want to make sure that we understand how we are praying. Very shortly, I want to take that and then I will close here. We don't have much time, but I will close here very soon. Matthai Suvisesham, turn with me to Matthew chapter 6. Matthai Suvisesham, adinte 6th adhyayam, 9-13 vare. It's a very, very short prayer that Jesus taught. We call it as a model prayer. കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറയും, ശിഷ്യന്മാരുടെ പ്രാർത്ഥന എന്ന് പറയും, വി ഹാവ് ഇൻ ഡിഫറെന്റ് നെയിംസ്. ഇറ്റ് ഈസ് എ മോഡൽ പ്രേയർ ഫോർ അസ് ടു പ്രേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യൂസ് ദിസ് മോഡൽ വെൻ വി ആർ പ്രേയിങ് ടു ഗാഡ്. ഐ സ്പീക് ടു ഓൾ ദ യങ് പീപ്പിൾ, ദിസ് ഇസ് എ വെരി വെരി സിമ്പിൾ ടോപ്പിക്, ബട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ കെൻ ഐ പ്രേ ടു ഗാഡ്, ഹൗ എക്സാക്ട്ലി ഇസ് ദ പ്രേയർ ദാറ്റ് ഗാഡ് ആൻസേഴ്സ്. യു നോ, വെൻ വി ലുക്ക് അറ്റ് ദിസ് മോഡൽ പ്രേയർ, one of the things that strikes at me is that we should pray about God's agenda first before we pray for our agenda. ദൈവത്തിന്റെ കാര്യം വെച്ച് ആദ്യം പ്രാർത്ഥിച്ചിട്ടേ നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിന് മുമ്പാകെ നിരത്താവുള്ളൂ. This is what we learn from this model prayer. Anyone, what is God's agenda? Look to that prayer, you will understand. Amen. What is the agenda of God? അതിന്റെ ഒമ്പതാമത്തെ വാക്യം പറയുന്നത്, our father in heaven, the first is that we should recognize our relationship with God. ദൈവത്തിന്റെ അജണ്ട, that we recognize that he is our heavenly father. പിന്നെ നോക്കുന്ന എന്തുവാ, hallowed be your name, or may your name be holy, that we glorify his name always. Number three, നിന്റെ രാജ്യം വരണമേ, that is kingdom, be established in our lives and also in the earth. ഇതാ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും. ദൈവത്തിന്റെ രാജ്യം നമ്മുടെ ഉള്ളിലും ഈ ഭൂമിയിലും സ്ഥാപിക്കണമെന്ന ദൈവത്തിന്റെ അജണ്ട. So when we are praying, remember we are praying about God's agenda first before we think of praying about our agenda. So the third thing is that, Lord, let your kingdom be established in my life and let your kingdom be established on the earth. The fourth thing that we see here is that, what? Your will be done on earth as it is in heaven. Ninde ishtam swargathile pole bhoomilum undana. That your will be accomplished in my life and on the earth. Naalu kuttam kaaryangal ദൈവത്തിന്റെ അജണ്ടയെ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ചിലപ്പം ഈ ഷോപ്പിംഗ് ലിസ്റ്റിന്റെ ബാസ്കറ്റ് ATM കാർഡ് ഇൻസേർട്ട് ചെയ്യുന്ന പോലെ, കർത്താവ് എനിക്ക് അത് വരണം, ഇത് വരണം, ആ അനുഗ്രഹിക്കണം, എന്നെ അതിന് തരണം. നോ 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 നോ, ദാറ്റ്സ് നോട്ട് ദ വേ ഗോഡ്സ് മോഡൽ പ്രേയർ ഈസ് ഓൾ അബൌട്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവത്തിന്റെ അജണ്ടയെക്കുറിച്ച് ആദ്യം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ അജണ്ടയെക്കുറിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ദാറ്റ് ഈസ് ദ വേ ജീസസ് ഹാസ് ടോട്ട് അസ്. Let us have a plan when we are praying. Think about what God desires first. And let us pray about that. So number one, God's agenda. Number two, adu prarthichu kayumbam pinne nammade kaaryangalekku varuva. Verse number 11 says, give us this day our daily bread. Lord, you give me my spiritual food. Give me your physical food. Help me to live every day. Secondly, endova, forgive us our debts as we forgive others. Nangade paapangale nee, that is also my agenda. Lord, you forgive me. Third is, do not allow me to be tempted. Karthave njan parishen agapadan, don't let me to be tempted. And then the fourth thing is, deliver me from the evil one or Satan. Karthave dushani enne nee വിടുവിക്കണം. ഈ നാല് കൂട്ടം കാര്യങ്ങൾ നമ്മുടെ അജണ്ട. ആദ്യം ദൈവത്തിന്റെ അജണ്ടയെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ അജണ്ടയെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കാവുള്ളൂ. Did you hear that? All the young people, are you listening to me? I'm speaking from God's word. This is not a new theology. This is what God's word is telling you. Whenever you kneel down to pray or you pray at any moment, children, listen to me. Think about God wants in your life and pray about that first before we pray what we want from for our lives. And this is the plan that God wants from us. Hallelujah.
Hallelujah.
So when we are praying the God's word, we should seek God's glory through his name, his kingdom and his will.
Hallelujah.
ദൈവത്തിന്റെ മഹത്വം നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ മഹത്വമല്ല, ദൈവത്തിന്റെ മഹത്വം. ത്രൂ ഹിസ് നെയിം, ഹിസ് കിങ്ഡം ആൻഡ് ഹിസ് വിൽ. നമ്പർ ടു, വി ഷുഡ് സീക്ക് ഗോഡ്സ് ഗുഡ്നെസ് ത്രൂ ഹിസ് പ്രൊവിഷൻ, ത്രൂ ഹിസ് ഫൊഗീവ്നെസ് ആൻഡ് ത്രൂ ഹിസ് പ്രൊട്ടക്ഷൻ. ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ നന്മ നമ്മൾ ആഗ്രഹിക്കണം. എല്ലാ ദിവസവും കർത്താവേ ഞങ്ങൾക്കുള്ളത് ആ ദിവസത്തെ ആഹാരം തരണമേ. ലോർഡ് പ്രൊട്ടക്ട് മീ, പ്രൊവൈഡ് ഫോർ മീ, ഫോർഗീവ് മീ. ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആൻഡ് തേർഡ്ലി, വി ഷുഡ് സീക്ക് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ് ഇൻ ഹിസ് കിങ്ഡം, ഹിസ് പവർ ആൻഡ് ഹിസ് ഗ്ലോറി. യു നോ, വെൻ വി ആർ പ്രേയിങ് ദ പ്രേയർ ത്രൂ ഗോഡ്സ് വേർഡ്, ഗോഡ് വിൽ ഹിയർ അസ് ആൻഡ് വിൽ ആൻസർ അവർ പ്രേയേഴ്സ്. സോ ടുനൈറ്റ് ഐ വോണ്ട് യു ടു മേക്ക് എ ചേഞ്ച് ഇൻ യുവർ പ്രേയർ റുട്ടീൻ. വെൻ യു ആർ പ്രേയിങ്, sit for a moment and think, what does God really want? Before we say, what do I want that I'm going to ask God? Let's say, if I want a good job, before that, let me think, Lord, what do you want from me? And I pray about that. Lord, let it happen. Let me be more closer to you. Let me do your will. Let me walk closely with you. Let me obey you. Think about that, what God desires from us. Pray about that first, before we even pray about our personal needs. Praise the Lord. How many of you are happy tonight?
Hallelujah.
I have not spoken a new theology, by the way. I am giving you the foundational aspect of the Word of God. Let me tell you, we do not know how to pray. നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. We have to admit that. I don't know how to pray. We are all learning. And God is teaching us. And we will ask the Holy Spirit to help us when we are praying to God.
Amen.
As I'm closing this small thought, let me give you an example in the New Testament of the disciples who prayed the Word of God. Can you turn with me to the Acts of the Apostles? Apostle of Pravarti? Adinda Nalamthi Adhyayam. Can you turn with me, everybody? Of course, those who have brought your Bibles. Those who have not, you have to agree with me, you know, because you don't have anything to disagree. You have to agree with me, whatever I'm saying. Because you don't have anything to disagree with, right? Acts chapter 4. Look here, the prayer of the apostles. This is the first instance after the baptism of the Holy Spirit was poured upon the church. Sabayude mel parishuddhaatmavinte abhishekam vannu kazhinjappol, aadyathe albhutham nadannu kazhinjappol oru velliya pareeksha ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വന്നു. പത്രോസിന്റെയും യോഹന്നാന്റെ ജീവിതത്തിൽ, പീറ്റർ ആൻഡ് ജോൺസ് ലൈഫ്, എ പ്രോബ്ലം ഹാപ്പൻഡ്. ഐ വോണ്ട് ടു റീഡ് ഫ്രം വേഴ്സ് നമ്പർ 23. ഐ വോണ്ട് യു ടു ഓൾ ലുക്ക് യുവർ ബൈബിൾസ്, ആക്സ് ചാപ്റ്റർ 4. ആക്സ് ചാപ്റ്റർ 4 വേഴ്സ് 23 ഓൺവേർഡ്സ്. ദിസ് ഈസ് ദ പോർഷൻ ആഫ്റ്റർ ദേ വർ ലെറ്റ് ഗോ. ഇറ്റ് സേസ്, ആൻഡ് ബീങ് ലെറ്റ് ഗോ, they went to their own companions and reported all that the chief priests and the elders had said to them. And so when they heard that, now listen here, everybody please pay attention. When they heard that, now you see an instance of the disciples praying. Sishanmal prarthikkunna oru sambhavathe kurichu nammal vaikkuva. We are reading about a part where the disciples lifted their voice to God and they are praying. It says, they raised their voice to God with one accord, and they said, Lord, you are God who made heaven and earth and the sea and all that is in them. Adithe prarthanayude vishayam, devame nee thanne devam, aakashathayum bhoomiyum ellam srishticha nee thanne, you are the God. They are acknowledging the greatness of God first. Who by the mouth of your servant David has said, why did the nations rage and the people plot vain things? Adutha bhagam avaru nokkunnathu devathinte vajanam avaru quote cheyva. You see, they are praying God's word here. Listen here, ellarum onnu shraddhikku ivide. Avada prarthanayil devathinte vajanam avaru quote cheythu prarthikkunne. This is a prayer. It's part of the prayer of the disciples. അവരെന്തോ ഇത് കോട്ട് ചെയ്യുന്നത്, ഏത് ഭാഗം അവർ കോട്ട് ചെയ്യുന്നത്? Can anybody tell me what portion did they quote when they are praying? Psalms 2 verses 1 and 2. രണ്ടാമത്തെ സങ്കീർത്തനം ഒന്നും രണ്ടും വാക്യങ്ങൾ അവർ കോട്ട് ചെയ്ത പ്രാർത്ഥിക്കുന്നത്. എന്തോ അവർ പറയുന്നത്, why do the nations rage, the people plot a vain thing, the kings of the earth took the stand and the rulers were gathered together against the Lord and against His Christ. ദൈവത്തിന്റെ വചനം അവർ എടുത്തിട്ട് അവരുടെ സിറ്റുവേഷന്റെ അനുസരണമായിട്ട് ദൈവത്തിന്റെ വചനം എടുത്ത് അവർ കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. യു സീ വാട്ട് ഐ വാസ് സെയിങ്? പ്രെയിങ് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ ഏത് വിഷയത്തിൽ വന്നാലും നമുക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ ആധാരമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇഫ് യു ആർ സിക്ക്, ദേർ ആർ വേർഡ്സ് ഇൻ ദ ബൈബിൾ ദാറ്റ് യു കൻ കോട്ട് ടു ഗോഡ് ആൻഡ് പ്രേ ദാറ്റ് ഗോഡ് വുഡ് ഹീൽ യു ഫോർ യുവർ സിക്നെസ്. ഇവിടെ ഒരു വലിയ പ്രതികൂലങ്ങൾ വന്നു, അവർ അത് കമ്പയർ ചെയ്ത് ദൈവത്തിന്റെ വചനം ഒരു കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കുക. അവരെന്തൊക്കെയാ പ്രാർത്ഥിക്കുന്നത്? അവർ പ്രാർത്ഥിക്കുന്ന രണ്ട് വിഷയങ്ങളാണ്. താഴെ നോക്കുമ്പോൾ, when you come down to verse number 29, I want to close it up here, but very quickly let me tell you, they are praying two things. Number one, 29th vakyathil nammal vaikkunnathu, they are praying for boldness to speak God's word to others. Aadithe prarthana devathod prarthikkunnathu kartave idinellam nangale maatanam nalla paranjathu. They didn't say, Lord, keep us from all these problems. നമ്മളെ ഉത്തരഭാഗം പ്രാർത്ഥിക്കുന്ന കർത്താവെ എന്നെ അതിൽ നിന്നെല്ലാം നീ മാറ്റണമേ, കർത്താവെ നിന്റെ ചിറകിന്റെ കീഴിൽ എന്നെ മറക്കണമേ, ഒരു പ്രതികൂലങ്ങളും ആപത്തും വരാതെ എന്നെ. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന. പക്ഷെ അവര് പ്രാർത്ഥിച്ചെന്തുവാ, എന്തോ അവർ പ്രാർത്ഥിച്ചത്, ഗീവ് അസ് ദ ബോൾഡ്നസ്, ധൈര്യം തരണമേ. എന്തിനു വേണ്ടിയാ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്? ദൈവവചനം, ടു സ്പീക്ക് ഗോഡ്സ് വേർഡ് ടു അതേഴ്സ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ദേ പ്രേഡ് അബൌട്ട്. രണ്ടാമത്തെ കാര്യം അവർക്ക് അവരെന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചത്? ലുക്ക് ടു വേഴ്സ് നമ്പർ 30. ടെൽ മീ, ദിസ് ഈസ് എൻ ഇന്ററാക്ടീവ് ക്ലാസ്, ഐ വോണ്ട് യു ടു ടെൽ മീ, രണ്ടാമത്തെ കാര്യം അവരെന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചത് ദൈവത്തോട്? ദേ പ്രേഡ് ഫോർ ഹീലിംഗ്, മിറക്കിൾസ്, സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. യു റിമെമ്പർ വി സ്റ്റാർട്ടഡ് വിത്ത് ദ വേർഡ് ഓഫ് ജീസസ് ദാറ്റ് സെഡ് യു വിൽ ഡു ഗ്രേറ്റർ തിങ്സ് ദൻ ഐ ഹാവ് ഡൺ. അവരാ കാര്യങ്ങൾ ഓർത്ത് they prayed that Lord will give them the power for healing, for signs, wonders and miracles. Randu kutam karyangalukku vendi avaru prarthichu. You know how wonderfully God answered the prayers. Devoda prarthana engane uttaram thannu njan parayam. Just look at here. Wonderfully, I was amazed when I was meditating on this word, and I will tell you how did God answer the prayers. Look to verse number 31. 31st വാക്യം നോക്കിയേ. ആദ്യം അവര് ദൈവം ഉത്തരം കൊടുക്കുന്നത്, ദ പ്ലേസ് വാസ് ഷേക്കൺ, അവരിരുന്ന സ്ഥലം കുലുങ്ങി. വാവ്, ദൈവത്തിന്റെ ശക്തി വന്നപ്പോൾ ദ പ്ലേസ്, വിച്ച് മീൻസ് ദ റൂം, ദ ഹൗസ്, വാട്ട് എവർ ദേവർ സിറ്റിംഗ് ദർ, ആ സ്ഥലം ഇങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. ദ സ്റ്റാർട്ട് ദ ഹോൾ പ്ലേസ് സ്റ്റാർട്ട് ഷേക്കിംഗ്. രണ്ടാമത്തെ കാര്യം എന്തുവാ? What is the second thing? They were all filled with the Holy Spirit.
Amen.
അവിടെ ഇരുന്നവർ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. Praise the Lord. എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോഴാണ് ദൈവം നമ്മളെ എടുത്ത് കരങ്ങളെടുത്ത് നമ്മളെ ഉപയോഗിക്കുന്നത്. On our own we can do nothing. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, Without me, you can do nothing. കർത്താവില്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ ഒക്കത്തില്ല. Let me tell you for a fact. നമ്മുടെ അജണ്ടയും നമ്മുടെ പ്ലാനും, whatever we do, if God is not in it, എല്ലാം ഒരു വട്ടപൂജ്യമാ. Everything will come to zero. Praise the Lord. ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ദൈവമക്കൾ കാംക്ഷിക്കണം. നമ്മൾ പെന്തിക്കോസ്റ്റ്, വി ഹാവ് ടു ഹാവ് ദി എക്സ്പീരിയൻസ് ഓഫ് പെന്തിക്കോസ്റ്റ്. വി ഹാവ് ടു ഹാവ് ദി എക്സ്പീരിയൻസ് ഓഫ് ദ പവർ ഓഫ് ദ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ അവർ ലൈഫ്സ്. വി കനോട്ട് ബി ലൈക്ക് ദ നോമിനൽ ചർച്ചസ്, ബട്ട് വി നീഡ് ടു സീക്ക് ദ ഫേവർ ഓഫ് ഗോഡ് ഇൻ അവർ ലൈഫ്, ദാറ്റ് ഗോഡ് വിൽ ബിസ്റ്റോ ഹിസ് ഹോളി സ്പിരിറ്റ് അപ്പോൺ അസ് ആൻഡ് ഫിൽ അസ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഈ ദിവസങ്ങളിൽ വി നീഡ് ടു, യങ് പീപ്പിൾ, ലെറ്റ് മീ ടെൽ യു, ഐ വാസ് ലീഡിംഗ് എ വെരി ഓർഡിനറി ലൈഫ്, വെരി ഓർഡിനറി ലൈഫ്. കമ്മിങ് ടു ചേർച്ച്, ഗോയിങ് ബാക്ക്, ഐ വാസ് ആക്ച്വലി പ്ലേയിങ് ദ സൈഡ് ഡ്രം. യു നോ വി ഹാവ് എ സൈഡ് ഡ്രം ദർ ബാക്ക്. ഐ വാസ് പ്ലേയിങ് ദ സൈഡ് ഡ്രം. ദർ വാസ് എ ഡ്രം, സൈഡ് ഡ്രം. ഐ വാസ് പാർട്ട് ഓഫ് ദ, യു കൻ കോൾ മീ ആസ് പാർട്ട് ഓഫ് ദ, വാട്ട് യു കോൾ ദറ്റ്, ദ മ്യൂസിക് ട്രൂപ്പ്. Yeah, I was good in, I was good. I had a good good beat sense. So we had a wonderful worship. I used to come and play and go back home. My life was not changed. I'll tell you the moment when my life was changed. When I was 17 years old, and some of you are over 17 now. Listen to me. 1 December 24th morning, when God gloriously baptized me with the power of the Holy Spirit, I am telling you, my life has never been the same again. I tasted the beauty of the filling of the power of the Holy Spirit. My life has never been the same again. My agenda changed. My pride has changed. My vision changed. Everything around me changed.
Amen.
Because for me, He became number one in my life. He became number one in my life. You ask my dad, he's here in this church. You go and ask him. I used to sit for hours in my room, close my door and pray to God. I used to read the Bible, every word, and underline it. I was on fire. Because I was seeking the presence of God. Because the Holy Spirit filled my heart and I was gloriously used by the Lord mightily. When I was 17 years old. My life has never been the same. I know many of you are born in a Christian family, just like me. You can just go to church, come back, lead your ordinary life, listen to some great sermons, listen to some great music. But unless God fills you with the power of the Holy Spirit, your life will continue to be the same that you were doing yesterday. You will come and do everything possible. But nothing is going to change in your life unless God fills you with the baptism of the Holy Spirit. Young people, have a desire. This is a gift that God will give to each one of you. This is your gift. It's a gift of the Holy Spirit. Turn to God and say, Lord, I need to be filled with the baptism of the Holy Spirit.
Hallelujah.
It is a real thing, I'm telling you. Ask any of the older people who are filled with the Holy Spirit and they will tell you. It's a glorious experience. Let me come back here. So the place was shaken. They were all filled with the Holy Spirit. Then we see six great things that happened. Six great things. Six things. And I will close here. Number one. 31c. That last part of verse number 31. They started speaking God's word with great boldness. This was a direct answer of the prayers. Number one. Number two, 32. When you come to the first part of 32, God gave a spirit of great unity. The third thing, God gave them a spirit of great liberality. You see, everybody, they got all the stuff together and said, nothing belongs to me. I'm giving everything for the kingdom of God. The fourth thing here, in verse number 33, God gave them great power to witness the resurrection of Jesus Christ. So they could witness the resurrection of Jesus. The fifth thing is that in verse number 33, the last part of that, it says, God's great grace was poured upon them. Devathinte aa velliya kruba avada mel devam chorinju. And finally, the last but not the least, verse number 34 and 35, God granted them great provisions. Avada irikkunnathu 34 35 അവർക്ക് ഒന്നിനും ഒരു കാര്യത്തിനും കുറവില്ലാതെ ദൈവം സകലവും സമർത്ഥിയായിട്ട് ദൈവം കൊടുത്തു. This is how God will answer us when we are praying the word of God. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി ഒന്ന് മാറ്റാം. Can we long for the kingdom of God? Can we long for the will of God? Can we long for the power of God? ആദ്യം ഉച്ചാന്റെ പോലെ കർത്താവേ, ആ ശക്തി എന്റെ ഉള്ളിൽ ഒന്ന് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. Can we bow our heads before the Lord tonight? We have come at the ending of a fasting prayer. Why are we fasting? For what? Because it's supposed to be a fasting prayer. നമ്മൾ എന്തിനാ ഉപസിച്ച് ദൈവത്തിന് മുമ്പാകെ വരുന്നത്? That God will listen to us. He will hear our prayers. And He will answer our prayers. Tonight the Lord says, are you praying the prayers That is pleasing to me. Ninda prarthana. Enikku ishtamulla prarthanayano. That is what God is asking us. Hallelujah.
Hallelujah.
Can you close your eyes and can you surrender before God? And say, Lord, very simply, can you say, Lord, can you change my prayer language? Can you change my priorities, Lord? Can you change my desires, Lord? I want to seek after you. I want to do greater things than you have done. I want to be doing the will of God. I want my prayers to be answered, Lord. Hallelujah. Lord, I want a reality in my life. I just don't want to live a life being satisfied with the status quo. I want to do something more for the kingdom of God. I want you to take me and use me, Lord, in your hands. Can you pray to God individually? All of us, can you just pray to the Lord? Lord, can you take me in your hand this day? Can you use me mightily, Father, Lord? For the glory of God, I want to do your will, Lord. Hallelujah. Hallelujah. Lord, use me, Lord. Mold me, Lord. Shape me, Lord. Lord, let me know the thoughts that you think about me. Let me be sensitive to the power of the Holy Spirit. Let me be drawn close to you, Lord, that I understand your thoughts and your plans for my life. Let me pray your prayers, your word back to you. Hallelujah. Hallelujah. Glory to God. Can we together pray? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ. ഈ ദിവസങ്ങളിൽ എന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തണമേ കർത്താവേ. Just like that, I don't want to continue like this. I want your power to work in my life. Give me the boldness, Lord, to preach your word. എനിക്ക് ധൈര്യം തരണമേ. നിന്റെ വചനം മറ്റവരോട് പറയാനുള്ള ധൈര്യം എനിക്ക് തരണമേ കർത്താവേ. എന്റെ ജീവിതത്തിൽ കൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും രോഗശാന്തിയും കർത്താവേ ഈ ദിവസങ്ങളിൽ നീ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. That God will work in our lives. Hallelujah. Hallelujah. Surrender yourself before God. Can we all pray together? Can we all pray together? Hallelujah. 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 May the Lord